Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ക്രൈസ്തവർ എന്ന നിലയിൽ യേശുക്രിസ്തുവിന്റെ ക്ഷണം സ്വീകരിച്ച് അവനെ വിശ്വസ്തതാപൂർവം അനുധാവനം ചെയ്യാനും മറ്റുള്ളവർക്കിടയിൽ ധൈര്യപൂർവം അവനെ പ്രഘോഷിക്കാനും ആഹ്വാനം ചെയ്ത് ലിയോ 14-ാമൻ പാപ്പ ജൂൺ 4 ബുധനാഴ്ച വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിന്റെ അവസാനം വിവിധ ഭാഷക്കാരായ തീർത്ഥാടകരെയും സന്ദർശകരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ച അവസരത്തിലാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെയും സാക്ഷ്യത്തിന്റെയും പ്രാധാന്യം പാപ്പ എടുത്തു പറഞ്ഞത്. വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ച പാപ്പ ക്രിസ്തു നൽകുന്ന വിളിക്ക് ധൈര്യപൂർവം ഉത്തരം നൽകാനും വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാനും അതുവഴി സുവിശേഷവത്കരണത്തിൽ സവിശേഷ പങ്കാളികളാകാനും വിശ്വാസികളെ ആഹ്വാനം ചെയ്തു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കാനും ആത്മാവിന്റെ പ്രകാശത്തിനും ശക്തിക്കുമായി പ്രാർത്ഥിക്കാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. കത്തോലിക്ക കുടിയേറ്റക്കാരുടെ വിശ്വാസത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ ഇറ്റലിയിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ജീവിതം തേടി വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയവരിൽ പൊതുവായി കാണാവുന്ന ഒന്ന് അവരുടെ കത്തോലിക്ക വിശ്വാസമാണെന്നും ബുദ്ധിമുട്ടുകളുടെ അവസരങ്ങളിൽ അതവർക്ക് താങ്ങും തുണയുമായി നിന്നിരുന്നുവെന്നും ലിയോ 14-ാമൻ പാപ്പ ഇറ്റാലിയൻ അമേരിക്കൻ ദേശീയ ഫൌണ്ടേഷന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വത്തിക്കാനിലെത്തിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് ജൂൺ 4 ബുധനാഴ്ച രാവിലെ വത്തിക്കാനിൽ സ്വകാര്യ കൂടിക്കാഴ്ച അനുവദിച്ച പാപ്പ ഇരുരാജ്യങ്ങളിലും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകിയും കാരുണ്യപ്രവർത്തനങ്ങളിലൂടെയും സംഘടന ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ഇത് ഇരുരാജ്യങ്ങൾക്കും ഉപകാരപ്രദമാണെന്നും രാജ്യങ്ങൾ തമ്മിലുള്ള സമൂർത്തമായ ബന്ധം കാത്തുസൂക്ഷിക്കാൻ സഹായിക്കുമെന്നും ഓർമ്മിപ്പിച്ചു. ഡോക്ടർ ലൂയിജി കാർബോണയെ വത്തിക്കാൻ ഗവർണറേറ്റിന്റെ ആരോഗ്യ ശുചിത്വ ഡയറക്ടറേറ്റിന്റെ മേധാവിയായി ലിയോ 14-ാമൻ പാപ്പ നിയമിച്ചു. 2020 ഓഗസ്റ്റ് മുതൽ നാളിതുവരെ ഈ ചുമതല നിർവഹിച്ചിരുന്ന ഡോക്ടർ അന്ത്രയ ആർക്കാഞ്ചലി സ്ഥാനമൊഴിയുന്നതുകൂടി കണക്കിലെടുത്താണ് പുതിയ ഈ നിയമനം. നാളിതുവരെ വത്തിക്കാനിലെ ആരോഗ്യ ശുചിത്വ ഡയറക്ടറേറ്റ് ഉപമേധാവിയായിരുന്ന ഡോക്ടർ കർബോണയായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ രോഗാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നത്. റോമിലുള്ള ജെമെല്ലി പോളിക്ലിനിക് ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചു വരവെയാണ് ഡോക്ടർ ആർക്കാഞ്ചലിയും ഡോക്ടർ കർബോണയും വത്തിക്കാനിലെ ആരോഗ്യ ശുചിത്വ ഡയറക്ടറേറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. സുഡാനിലെ വടക്കൻ ഡാർഫൂറിൽ ലോക ഭക്ഷ്യസുരക്ഷയുടെയും യൂണിസെഫിന്റെയും വാഹനവ്യൂഹത്തിനു നേരെ കടുത്ത ആക്രമണം. ദീർഘനാളുകളായി സായുധ സംഘർഷങ്ങൾ തുടരുന്ന സുഡാനിൽ എൽഫാഷറിലുള്ള ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഭക്ഷണമുൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുമായെത്തിയ 15 ട്രക്കുകളാണ് ആക്രമിക്കപ്പെട്ടത്. ജൂൺ 2-ാം തീയതി നടന്ന ഈ സംഭവത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായും നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായും ട്രക്കുകൾ കത്തിനശിച്ചതായും ഐക്യരാഷ്ട്രസഭയുടെ ഇരു സംഘടനകളും സംയുക്തമായി പുറത്തുവിട്ട പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന എൽഫാഷർ അഭയാർത്ഥി ക്യാമ്പിൽ ആളുകൾ കടുത്ത ഭക്ഷ്യലഭ്യതക്കുറവുമൂലം ബുദ്ധിമുട്ടുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടേക്ക് ജീവൻരക്ഷ പോഷകാഹാരങ്ങൾ ഉൾപ്പെടെയുള്ള മാനവിക സഹായമെത്തിക്കാൻ സംഘടനകൾ ശ്രമം നടത്തിയത്. വടക്കൻ മ്യാൻമറിലെ കച്ചിൻ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയോളം തുടർന്ന കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കം മൂലം ഇവിടുത്തെ സാധാരണ ജനജീവിതം തകരാറിലായെന്ന് ഫീദെസ് ഏജൻസി അറിയിച്ചു. മാർച്ച് 28-നുണ്ടായ ഭൂമികുലുക്കവും നിലവിലെ കടുത്ത വെള്ളപ്പൊക്കവും ഉൾപ്പെടെ കച്ചിൻ സംസ്ഥാനത്തുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ മൂലം വിവിധ ജില്ലകളിലെ സ്ഥിതിഗതികൾ ഗുരുതരമാണെന്ന് ഫീദെസ് വ്യക്തമാക്കി. ചീസാവ് നഗരത്തിലുള്ള അഭയാർത്ഥി ക്യാമ്പുൾപ്പെടെ വെള്ളത്തിനടിയിലായി. മാലിക പോലെയുള്ള നിരവധി നദികൾ കരകവിഞ്ഞൊഴുകുകയാണെന്നും സ്കായിംഗ് പ്രദേശത്ത് കൃഷിയിടങ്ങൾ മുങ്ങിപ്പോയെന്നും ഏജൻസി വിശദീകരിച്ചു. രാജ്യത്തെ മാനവിക പ്രതിസന്ധികൾ സംബന്ധിച്ച് മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത സമിതിയും റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. മുൻകൂട്ടിയുണ്ടായ മഴയും വെള്ളപ്പൊക്കവും മൂലം കാർഷിക മേഖലയിലും ഗണ്യമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായതെന്ന് ഫീദെസ് കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി ലിയോ 14-ാമൻ പാപ്പായുടെ പ്രതിവാര പൊതുദർശന പ്രഭാഷണം കേൾക്കാം. ഈ ബുധനാഴ്ചയും ലിയോ 14-ാമൻ പാപ്പായുടെ പ്രതിവാര പൊതുകൂടിക്കാഴ്ചയുടെ വേദി കഴിഞ്ഞ വാരത്തിലെന്ന പോലെ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ അങ്കണം ആയിരുന്നു. നിർലോഭം ചൊരിയപ്പെട്ട സൂര്യകിരണങ്ങളുടെ താപവികിരണം ശക്തമായിരുന്നെങ്കിലും വിവിധ രാജ്യക്കാരായിരുന്ന ആയിരങ്ങൾ തുറസായ ചതുരത്തിൽ സന്നിഹിതരായിരുന്നു. പാപ്പ തുറന്ന വെളുത്ത വാഹനത്തിൽ അങ്കണത്തിലെത്തിയപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങളും കരഘോഷങ്ങളും ഉയർന്നു. വാഹനത്തിൽ ജനങ്ങളുടെ ഇടയിലൂടെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോയ പാപ്പ അംഗരക്ഷകർ തന്റെ പക്കലേക്ക് ഇടയ്ക്കിടെ എടുത്തുകൊണ്ടുവന്ന പിഞ്ചുകുഞ്ഞുങ്ങളെ തൊട്ടാശീർവദിക്കുന്നുണ്ടായിരുന്നു. വാഹനത്തിൽ നിന്നിറങ്ങി പ്രസംഗവേദിയിലെത്തിയതിനെ തുടർന്ന് പാപ്പ ത്രിത്വസ്തുതിയോടെ പൊതുകൂടിക്കാഴ്ച പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥവായനയായിരുന്നു. മത്തായുടെ സുവിശേഷത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമ അധ്യായം 20:1-7 വരെയുള്ള വാക്യങ്ങൾ ആയിരുന്നു പാരായണം ചെയ്യപ്പെട്ടത്.
The kingdom of heaven is like a landowner who went out early in the morning to hire laborers for his vineyard.
സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യം. ദിവസം 1 ദനാറ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തിറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നതെന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് എന്ന് അവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. ഈ സുവിശേഷ വായന അവസാനിച്ചതിനെ തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ തന്റെ സന്ദേശം നൽകി. പ്രത്യാശയുടെ ജൂബിലി വർഷാചരണത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പ തുടങ്ങിവെച്ച നമ്മുടെ പ്രത്യാശയായ യേശുവിന്റെ ജീവിതത്തെ അധികരിച്ചുള്ള പ്രബോധന പരമ്പരയിൽ ഇപ്പോൾ വിചിന്തനത്തിന് ആധാരം യേശുവിന്റെ ഉപമകളാകയാൽ ലിയോ 14-ാമൻ പാപ്പ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമ വിശകലനം ചെയ്തു. പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത് ഈ വാക്കുകളിലാണ്.
Anche in questo caso si tratta di un racconto che nutre la nostra speranza.
Priya sahodri sahodranmare, veendum njan Yesuvinte oru ubamaye kurichu chindikkan abhilashikkukayanu. Idum nammude pratyashaye pariposhippikkunna oru cheru kathayanu. Chilappolokke vaastavathil nammude jeevithathinu oru artham kandathan kazhiyunnillennu namukku thonnum. ആരെങ്കിലും ജോലിക്ക് കൊണ്ടുപോകുമെന്ന് കരുതി കാത്തിരിക്കുന്ന തൊഴിലാളികളെപ്പോലെ നാം ഉപയോഗശൂന്യരും കഴിവില്ലാത്തവരുമാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ ചിലപ്പോൾ സമയം കടന്നുപോകുന്നു, ജീവിതം കടന്നുപോകുന്നു. നാം അംഗീകരിക്കപ്പെടുകയോ വിലമതിക്കപ്പെടുകയോ ചെയ്തതായി നമുക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ നമ്മൾ കൃത്യസമയത്ത് എത്തിയില്ലായിരിക്കാം. മറ്റുള്ളവർ നമുക്ക് മുമ്പേ ഹാജരായി. അല്ലെങ്കിൽ ആശങ്കകൾ നമ്മെ മറ്റെവിടെയെങ്കിലും പിടിച്ചു നിർത്തിയിരിക്കാം. ചന്തസ്ഥലത്തിന്റെ സാദൃശ്യം നമ്മുടെ കാലഘട്ടത്തിന് വളരെ അനുയോജ്യമാണ്. കാരണം കമ്പോളമെന്നത് കച്ചവട സ്ഥലമാണ്. അവിടെ നിർഭാഗ്യവശാൽ വാത്സല്യവും അന്തസ്സും അവയിൽ നിന്ന് എന്തെങ്കിലും നേടാൻ ശ്രമിച്ചുകൊണ്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. നമ്മൾ വിലമതിക്കപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് തോന്നുമ്പോൾ ആദ്യം ലേലം വിളിക്കുന്നയാൾക്ക് ഒരുവൻ സ്വയം വിൽക്കുന്ന അപകട സാധ്യതയുണ്ട്. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിന് മൂല്യമുണ്ടെന്നും അത് കണ്ടെത്താൻ നമ്മെ സഹായിക്കുകയാണ് തന്റെ ആഗ്രഹമെന്നും കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നാം വ്യാഖ്യാനിക്കുന്ന ഉപമയിലും തങ്ങളെ ആരെങ്കിലും ദിവസജോലിക്കെടുക്കുന്നതിനായി കാത്തിരിക്കുന്ന തൊഴിലാളികളുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിന്റെ 20-ാം അധ്യായത്തിലാണ്. ഇവിടെയും ആശ്ചര്യപ്പെടുത്തുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന അസാധാരണമായ രീതിയിൽ പെരുമാറുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാം. അയാൾ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ഉടമയാണ്. അയാൾ വേലക്കാരെ അന്വേഷിക്കാൻ നേരിട്ടിറങ്ങുന്നു. അവരുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നത് വ്യക്തമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് പ്രത്യാശാദായകമായ ഒരു ഉപമയാണ്. കാരണം ഈ ഉടമ സ്വന്തം ജീവിതത്തിന് ഒരർത്ഥം നൽകാൻ കാത്തിരിക്കുന്നവരെ തേടി പലതവണ പുറത്തു പോകുന്നുവെന്ന് ഇത് നമ്മോട് പറയുന്നു. ഉടമ നേരം വെളുത്തയുടൻ പുറത്തു പോകുന്നു. പിന്നീട് തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കാൻ തൊഴിലാളികളെ അന്വേഷിച്ച് ഓരോ 3 മണിക്കൂറിലും അയാൾ പുറത്തു പോകുന്നു. ഈ ക്രമം പിന്തുടർന്നാണെങ്കിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പുറത്തു പോയതിനു ശേഷം വീണ്ടും പുറത്തു പോകുന്നതിൽ അർത്ഥമില്ല. കാരണം പ്രവൃത്തി ദിവസം 6 മണിക്ക് അവസാനിക്കുമായിരുന്നു. നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിതത്തിന് എന്ത് വില കൊടുത്തും മൂല്യം നൽകാൻ ആഗ്രഹിക്കുന്ന ഈ അക്ഷീണ ഉടമ എന്നാൽ 5 മണിക്കും പുറത്തു പോകുന്നു. ചന്തസ്ഥലത്ത് അവശേഷിച്ചിരുന്ന തൊഴിലാളികൾക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരുന്നിരിക്കാം. ആ ദിവസം പാഴായിപ്പോയി. നേരെ മറിച്ച് ആർക്കോ ഇപ്പോഴും അവരിൽ വിശ്വാസമുണ്ട്. ജോലി ദിവസത്തിന്റെ അവസാന മണിക്കൂറിനായി മാത്രം തൊഴിലാളികളെ എടുക്കുന്നതിന്റെ അർത്ഥമെന്താണ്? 1 മണിക്കൂർ മാത്രം ജോലിക്ക് പോകുന്നതിന് എന്തർത്ഥമാണുള്ളത്? എന്നിരുന്നാലും ജീവിതത്തിൽ നമുക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുമ്പോഴും അതിനെല്ലായ്പ്പോഴും മൂല്യമുണ്ട്. അർത്ഥം കണ്ടെത്താനുള്ള സാധ്യത എപ്പോഴുമുണ്ട്. കാരണം ദൈവം നമ്മുടെ ജീവിതത്തെ സ്നേഹിക്കുന്നു. ഇവിടെയും ഈ യജമാനന്റെ മൌലികത ദിനാന്ത്യത്തിലും വേദനമേകുന്ന വേളയിൽ പ്രകടമാകുന്നു. ആദ്യത്തെ തൊഴിലാളികളുമായി, അതായത് പുലർച്ചെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുന്നവരുമായി യജമാനൻ ധാരണയിലെത്തിയത് 1 ദിനാറയ്ക്കാണ്. അത് 1 ദിവസത്തെ ജോലിക്കുള്ള സാധാരണ കൂലിയായിരുന്നു. മറ്റുള്ളവരോട് അവൻ അവർക്ക് ന്യായമായത് നൽകുമെന്ന് പറയുന്നു. ഇവിടെയാണ് ഉപമ നമ്മിൽ ചോദ്യമുണർത്തുന്നത്. എന്താണ് ന്യായം? മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥന്, അതായത് ദൈവത്തിന് ന്യായമായത് എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായത് ഉണ്ടായിരിക്കുക എന്നതാണ്. അവൻ തൊഴിലാളികളെ വ്യക്തിപരമായി വിളിച്ചു. അവരുടെ അന്തസ് അവനറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ അവർക്ക് കൂലി നൽകാൻ ആഗ്രഹിക്കുന്നു. അവനെല്ലാവർക്കും 1 ദിനാറവീതം നൽകുന്നു. കഥയിൽ പറയുന്നത് ആദ്യ മണിക്കൂർ ജോലിക്കാർ നിരാശരായി എന്നാണ്. യജമാനന്റെ പ്രവൃത്തിയുടെ സൗഷ്ഠവം കാണാൻ അവർക്ക് കഴിയുന്നില്ല. ആ പ്രവൃത്തി അന്യായമല്ല, മറിച്ച് തീർത്തും ഉദാരമായിരുന്നു. അവൻ യോഗ്യത മാത്രമല്ല നോക്കിയത്, ആവശ്യകതയും പരിഗണിച്ചു. ദൈവമെല്ലാവർക്കും തന്റെ രാജ്യം, അതായത് പൂർണവും ശാശ്വതവും സന്തുഷ്ടവുമായ ജീവിതം നൽകാൻ ആഗ്രഹിക്കുന്നു. യേശു നമ്മോട് ചെയ്യുന്നത് അങ്ങനെയാണ്. അവൻ പദവിക്രമം നോക്കുന്നില്ല. ഹൃദയം തന്നിലേക്ക് തുറക്കുന്നവർക്ക് അവൻ തന്നെ തന്നെ പൂർണമായി നൽകുന്നു. ഈ ഉപമയുടെ വെളിച്ചത്തിൽ ഇന്നത്തെ ക്രിസ്ത്യാനി ഇങ്ങനെ ചിന്തിക്കാൻ പ്രലോഭിപ്പിക്കപ്പെട്ടേക്കാം. എന്തിന് ഉടൻ ജോലി ചെയ്യാൻ തുടങ്ങണം? പ്രതിഫലം ഒന്നു തന്നെയാണെങ്കിൽ എന്തിന് കൂടുതൽ ജോലി ചെയ്യണം? ഈ സംശയങ്ങൾക്ക് വിശുദ്ധ അഗസ്റ്റിൻ മറുപടി നൽകുന്നതിങ്ങനെയാണ്: നിങ്ങൾക്ക് പ്രതിഫലം ഉറപ്പാണെങ്കിലും ദിവസത്തെക്കുറിച്ച് ഉറപ്പില്ലാത്തപ്പോൾ നിങ്ങളെ വിളിക്കുന്നവനെ പിന്തുടരാൻ നിങ്ങൾ എന്തിനാണ് വൈകുന്നത്? അവൻ തന്റെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിനക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് നിന്റെ കാലവിളംബം മൂലം നിന്നിൽ നിന്ന് എടുത്തുകളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് യുവതയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അമാന്തിക്കരുത്. മറിച്ച് തന്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ നമ്മെ വിളിക്കുന്ന കർത്താവിനോട് ആവേശത്തോടെ പ്രത്യുദ്ധരിക്കുക. വൈകരുത്. നിന്റെ ഉടുപ്പിന്റെ കൈകൾ മടക്കിവയ്ക്കുക, കാരണം കർത്താവ് ഉദാരമതിയാണ്. നീ നിരാശപ്പെടില്ല. അവന്റെ മുന്തിരിത്തോപ്പിൽ ജോലി ചെയ്തുകൊണ്ട് നിനക്ക് നിന്റെ ഉള്ളിൽ നീ കൊണ്ടു നടക്കുന്ന ആ ആഴമേറിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാകും. അതായത്, എന്റെ ജീവിതത്തിന്റെ അർത്ഥമെന്താണ്? പ്രിയ സഹോദരീ സഹോദരന്മാരെ, നാം നിരാശരാകരുത്. നാം തേടുന്ന ഉത്തരങ്ങൾ നൽകാതെ സമയം കടന്നുപോകുന്നതായ ജീവിതത്തിന്റെ ഇരുണ്ട നിമിഷങ്ങളിൽ പോലും കർത്താവിനോട് വീണ്ടും പുറത്തേക്ക് വരാനും നാം കാത്തിരിക്കുന്നിടത്ത് എത്താനും നമുക്ക് അപേക്ഷിക്കാം. അവൻ ഉദാരമതിയാണ്, ഉടൻ വരും.
Cari fratelli e sorelle, non scoraggiamoci. Anche nei momenti bui della vita, quando il tempo passa senza darci le risposte che cerchiamo.
ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാവിഭാഗത്തെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. പൊതുദർശന പരിപാടിയുടെ സമാപന ഭാഗത്ത് പാപ്പ യുവജനത്തെയും രോഗികളെയും നവദമ്പതികളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തു. ജൂൺ 8 ഞായറാഴ്ച പെന്തക്കോസ്ത തിരുനാൾ ആചരിക്കപ്പെടുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പാപ്പ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തോട് വിധേയത്വമുള്ളവരാകാനും റൂഹായുടെ വെളിച്ചവും ശക്തിയും പ്രാർത്ഥിക്കാനും എല്ലാവരെയും ക്ഷണിച്ചു.
Vi esorto a essere sempre docili all'azione dello Spirito Santo, invocandone la luce e la forza.
തദ്നന്തരം കർത്തൃ പ്രാർത്ഥന ലത്തിയൻ ഭാഷയിൽ ആലപിക്കപ്പെട്ടതിനെ തുടർന്ന് പാപ്പ തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകി.
Dominus vobiscum.
Et cum spiritu tuo.
Sit nomen Domini benedictum.
Ex hoc nunc et usque in saeculum.
Adiutorium nostrum in nomine Domini.
Qui fecit caelum et terra.
Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
Amen.
നിങ്ങൾ ഇതുവരെ കേട്ടത് മാർപ്പാപ്പയുടെ പൊതുദർശന പ്രഭാഷണവും ആശീർവാദവും. ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.